കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഫേസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ബാറ്റിൽ ഫീൽഡിലാണ് നിൽക്കുന്നത്. എപ്പോഴും നാം യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോരാട്ടമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും നിർവിചാരകതയിൽ ജീവിക്കാൻ കഴിയില്ല. അലസരായി, മടിയന്മാരായി, നിഷ്ക്രിയരായി ഇരിക്കാനോ നടക്കാനോ ജീവിക്കാനോ കഴിയത്തില്ല. നമുക്കെന്തുണ്ട്? ഒരു പോരാട്ടം. ആ പോരാട്ടത്തെ നമ്മൾ ജയിക്കണം. പോരാട്ടത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട്. പോരാട്ടത്തെ ജയിക്കാൻ കഴിയാത്തവരുണ്ട്. എന്നാൽ ജയിക്കുവാനുള്ള എല്ലാ ദൈവിക കരുതലും നമുക്കുള്ളിടത്തോളം കാലം നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമുക്ക് ജയം ഉറപ്പായും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മെ സ്നേഹിക്കുന്ന മുഖാന്തരം നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അല്ലെ? പദത്തിൻ്റെ അർത്ഥം ഈ ലോകത്തിന്റെ ജയാളികളെല്ലാം ജയിക്കുന്നവനെന്ന. പൂർണ്ണ ജയാളി എന്ന പദത്തിൻ്റെ അർത്ഥം ഹെപ്പർനിക്കോമൻ എന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എല്ലാ ജയാളികളെയും ജയിക്കുന്നവൻ. ആരെങ്കിലും ജയാളിയെന്ന് ലോകം വിധിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും ജയിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളതാ അല്ലേ? ആയതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ ശക്തിപ്പെട്ട് പോരാട്ടത്തെ ജയിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാം കൃപ നൽകട്ടെ. വീണ്ടും നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരാം. അവിടെ അതിൻ്റെ 13-ാം വാക്യം 14-ാം വാക്യവും നമുക്കൊന്ന് വായിക്കണം ഒരു പ്രാവശ്യം കൂടെ. താങ്ക് യു. 13-ാം വാക്യം തുടങ്ങുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. ആ പദത്തിന്റെയൊക്കെ അർത്ഥവ്യാപ്തി എല്ലാവരും ശ്രദ്ധിക്കണം. ദുർദിവസത്തിൽ എതിർപ്പാൻ, ഏതാ ഈ ദുർദിവസം? എന്നായത് കഷ്ടങ്ങളും പരിശോധനകളും പ്രതികൂലങ്ങളും വരുന്ന ആ മണിക്കൂർ അല്ലെങ്കിൽ ആ മിനിറ്റ് മാത്രമല്ല, ആ ദിവസം മാത്രമല്ല, പിന്നെ ദൈവമക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാളും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, അതൊരു പ്രത്യേക ഒരു സമയത്തേക്ക് മാത്രമായിട്ട് അതിനെ കാണണ്ട. ഈ കാലം എപ്പോഴും അങ്ങനെ തന്നെയാണ്, ദുർഘട സമയങ്ങളെ കൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു കാലമായി തീർന്നിരിക്കുക. അപ്പോൾ ഈ ദുർദിവസം എന്ന് പറയുന്നത് എല്ലാ നാളുമാണ്. നമ്മുടെ ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് ദുഷ്കാലമാകയാൽ, ഇത് എന്നാ പറഞ്ഞിരിക്കുന്നത്, വരാൻ പോകുന്നതല്ല, പിന്നെ ഇത് പ്രസന്റ് ടൈം, പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ. അപ്പോൾ നാം വസിക്കുന്ന ഈ കാലയളവ് ഇത് ദുഷ്കാലമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ദൈവമക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുർദിവസങ്ങൾ എന്ന് നമ്മൾ കണ്ട് എന്ത് ചെയ്യണം? ദിവസത്തെ ശപിച്ചുകൊണ്ട് ജീവിക്കണ്ട അല്ലേ? ചില ആളുകൾ അങ്ങനെയും ഉണ്ടാകും. ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ശപിച്ച് എല്ലാ സന്തോഷവും കെടുത്തി നെഗറ്റീവ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്ത് ഒക്കെ ജീവിക്കുന്നവരെ കാണാം, ഒട്ടും പോസിറ്റീവ് അല്ലാത്ത ആളുകൾ. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാനല്ല പറഞ്ഞേക്കുന്നത്. പിന്നെന്താ, ദുർദിവസമാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കണം. ആരോട് എതിർക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആത്മീയ ലോകത്തിലെ ശക്തികളുണ്ട്, കാഴ്ചകൾ, അധികാരങ്ങൾ, പിന്നെ അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേന. അപ്പോൾ ദുർദിവസത്തിൽ ഈ പറയപ്പെട്ട എല്ലാ ശക്തികളോട് നമ്മൾ എതിർത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം. പിശാചിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കപ്പെടും, അവരോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുമെന്ന് അല്ലേ? എതിർക്കണം. അപ്പൊ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷനാണ്, നമ്മുടെ പ്രവൃത്തിയാ. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല, എതിർക്കണം. അപ്പോൾ എതിർപ്പാനും, രണ്ടാമത് പറയുന്നത്, ഉറച്ചു നിൽപ്പാൻ രണ്ട് ആക്ഷൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ഒന്നാമത്തേത് എതിർക്കുക, പിന്നെ രണ്ടാമത്തേത് ഉറച്ചു നിൽക്കണം. അപ്പൊ അതും കണ്ടോ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പ്. അതിനർത്ഥം എന്താ? ദുർദിവസത്തിലെ ദുർഘടങ്ങളായ സമയങ്ങൾ, അനുഭവങ്ങൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഒരു മൂന്ന് ദിവസം ഉപവാസം വെച്ച് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർക്കാമെന്നായിരുന്നു ധരിക്കണ്ട. അത് കഴിഞ്ഞാലും വരും, 40 ദിവസം കഴിഞ്ഞാലും വരും അല്ലേ. സ്നാനപ്പെട്ടാലും വരും, ആത്മനിറവ് പ്രാപിച്ചാലും വരും. അപ്പൊ ജീവിതത്തിൽ ഇതുപോലെയുള്ള വൈഷമ്യങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, സംഘർഷങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവിടെ വായിക്കുന്നൊരു പദം നമുക്ക് ആശ പകരുന്നതാ, എന്താണെന്നറിയാമോ? ഇതെല്ലാം സമാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഈ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും രോഗങ്ങളും ഈ സംഘർഷങ്ങളും എന്നും നിൽക്കത്തില്ല. ഇതിന് ദൈവം തമ്പുരാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവസാനിക്കുന്ന ഒരു സമയമെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ അന്ന് വരെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? ഉറച്ചു നിൽക്കണം, എതിർത്തു നിൽക്കണം. അപ്പൊ ദൈവമക്കൾ എതിർക്കേണ്ട തലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. എന്നോട് പറയാം, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് എതിരായി ഉയർന്നു വരുന്ന സങ്കല്പങ്ങൾ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അതേ ചിന്തകൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും നമ്മൾ എതിർത്ത് നിൽക്കണം. അതിനെതിരായി എതിർത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ ഉറച്ചു നിൽക്കാനുള്ള കൃപയും ദൈവം നമുക്ക് തരും. തിരുവചനത്തിൽ പരിശോധിച്ചാൽ ഉറച്ചു നിൽപ്പിയെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഏകാത്മാവിനാൽ അല്ലേ, നിങ്ങൾ എല്ലാവരും ഉറച്ചു നിൽക്കാൻ, നിലനിൽക്കുക. നിലനിൽക്കുക എന്നുള്ള പദം എല്ലായിടത്തും, സ്റ്റാൻഡ് ഫേം എന്ന പദം അർത്ഥം ശരിക്കും ഉറച്ചു നിൽക്കുക തന്നെയാണ്. നിലനിൽക്കുക എന്ന് പറയുന്നതെല്ലാം ഉറച്ചു നിൽക്കുക എന്ന അർത്ഥം. അപ്പൊ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ക്വാളിറ്റിയാ. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന്, ഒരു ദൈവവഴിയിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പണമുള്ള ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താ? ഉറച്ചു നിൽക്കണം. ആരോട്? ആത്മീയ അനുഭവങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവരായി, ജയാളികളായി തീരണമെങ്കിൽ എതിർക്കേണ്ട തലങ്ങൾ മനസ്സിലാക്കി എതിർക്കുകയും ഉറച്ചു നിൽക്കേണ്ട തലങ്ങൾ മനസ്സിലാക്കി ഉറച്ചു നിൽക്കുകയും ചെയ്യണം. ഈ ചില ആളുകളെ കണ്ടിട്ടില്ല, ഒന്നിനോടും എതിർക്കത്തില്ല അല്ലേ. എല്ലാറ്റിനും യേസ് പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? വലിയ പ്രയാസം അങ്ങനെയുള്ളവരെ നന്നാക്കി എടുക്കാൻ അല്ലേ, വലിയ പ്രയാസം. എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളെ കാണാം. ആത്മീയ അനുഭവങ്ങളിൽ വളർന്നു വരുവാൻ അത് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാറ്റിനോടും നോ പറയാനല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്ന ആത്മീകതയിൽ നോ പറയേണ്ട തലങ്ങളുണ്ട്, നമ്മൾ എതിർത്ത് നിൽക്കേണ്ട തലങ്ങളുണ്ട്. അതിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. തകുട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഉറപ്പിക്കാം. എല്ലാത്തിനോടും ഏകീഭവിക്കാൻ നമുക്ക് കഴിയത്തില്ല, എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് ഒരുവനെ ദൈവവഴിതലാക്കുന്നത് അല്ലേ. എല്ലാറ്റിനോടും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരുവൻ ലോകത്ത് ജീവിച്ചാൽ ലോകത്തിൽ പേര് കിട്ടും, പ്രശസ്തി കിട്ടും. അവിടെയും ഇവിടെയും എല്ലായിടത്തും നമുക്ക് നിൽക്കാം. എല്ലാവരും ഒരുപക്ഷെ പറഞ്ഞേക്കാം, നമ്മെ നോക്കി നമ്മൾ വിശാലഹൃദയരാണെന്നൊക്കെ പറഞ്ഞേക്കാം. ബ്രോഡ് മൈൻഡഡ്, വളരെ ഓപ്പൺനെസ് ഉള്ള ആളെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ലോകപ്രകാരം ഒരു കീർത്തിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി. പ്രിയമുള്ളവരെ, കോംപ്രമൈസ് എല്ലാ തലത്തിലും നമുക്ക് പറ്റില്ല. അതാണ് ഒരു വ്യക്തിയെ ദൈവവേദിയിലാക്കി നിർത്തുന്നത്. ഒരുവൻ ജയാളിയാണോ എന്ന് അറിയണമെങ്കിൽ അവൻ എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്നതിനാണോ നോക്കിയാൽ മതി. പ്രൈസല്ലോ. ചില തലങ്ങളിൽ എതിർക്കുന്നുണ്ടോ നോക്കണം. എതിർക്കേണ്ടതിനോട് എതിർക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കേണ്ട തലങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ വഴുവഴുപ്പിലാണോ നിൽക്കുന്നത്? വഴുവഴുപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം, അവൻ കോംപ്രമൈസിൽ നിൽക്കുന്നവന്, അവൻ ജയാളിയല്ല, അവൻ ഓവർകമറല്ല. ഒരുവൻ ഓവർകം ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ അവൻ എതിർക്കുന്ന തലങ്ങൾ എതിർക്കുന്നുണ്ടോ, ഉറച്ചു നിൽക്കേണ്ട തലം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം, പിന്നെ ഉറച്ചു നിൽക്കണം. ഇതെന്തിനെ കാണിക്കുന്ന കാര്യമാ? ഒരു ദൈവവൈദ്യരുടെ ജാഗ്രത. ജാഗ്രതയുള്ളവർക്ക് മാത്രം അലർട്ടാണ് എന്നുള്ളതിന്റെ തെളിവ് ഇത് രണ്ടും അല്ലേ. അലർട്ടാണെന്നുള്ളതിന്റെ തെളിവാണ് ജാഗ്രത പുലർത്തുന്നവരുടെ തെളിവാണ് എതിർക്കുന്നതും ഉറച്ചു നിൽക്കുന്നതും. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും. ഇനി പോരാട്ടത്തിൽ നമുക്ക് ജയിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ കരുതൽ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ കരുതൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. ദൈവത്തിന്റെ കരുതൽ എന്താണ്? നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ, നമ്മുടെ എഡ്യൂക്കേഷന്റെ വൈഭവം കൊണ്ടോ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിന്റെ അതെ ആ വലുപ്പം കൊണ്ടോ വല്ലതും നമുക്ക് ജയിക്കാൻ കഴിയുമോ? സാധിക്കത്തില്ല. പിശാചിനോടും അവരുടെ തന്ത്രങ്ങളോടും ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുതൽ നമ്മൾ ഏറ്റെടുക്കണം, അത് അനുഭവിക്കണം. ദൈവം നമ്മെ ചില ആയുധങ്ങൾ നമുക്ക് തരുന്നുണ്ട്. There are a few weapons by which we can overcome the demonic powers in this world. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് തലത്തിൽ നമുക്ക് അതിനെ തിരിക്കാം. ഒന്നാമത്തേത് ശത്രുവിനെ ആക്രമിക്കാനുള്ളത് കൊണ്ട്, പിന്നെ പ്രതിരോധിക്കാനുള്ളത് കൊണ്ട്, അറ്റാക്ക് ചെയ്യാനുള്ളത് കൊണ്ട്, ഡിഫെൻഡ് ചെയ്യാനുള്ളത് കൊണ്ട്. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിലേ സാധിക്കും. അറ്റാക്ക് ചെയ്യാൻ മാത്രമുള്ള ആയുധമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. പിന്നെ എന്ത് വേണം? ഡിഫെൻഡ് ചെയ്യാനൂടെ വേണം. ചില സന്ദർഭങ്ങളിൽ ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, പ്രതിരോധിക്കാനുള്ളത്. അപ്പോൾ ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. ഇത് രണ്ട് തലങ്ങളിലാണ് ദൈവം തന്റെ സർവായുധ വർഗങ്ങൾ നമ്മുടെ മേൽ നൽകിയിരിക്കുന്നത്. അതിൽ അതിന്റെ 14-ാമത്തെ വാക്യം നോക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നോക്കൂ, അപ്പോൾ ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എങ്ങനെ പറഞ്ഞേക്കുന്നത്? എടുത്തുകൊള്ളുവീൻ. എങ്ങനെയല്ലേ വായിക്കുന്നത്? ഇംഗ്ലീഷ് വായിച്ചു ഇംഗ്ലീഷ്. Put on the full armor of God so that put on the full armor of God. Put on ആ പ്രവൃത്തി ആര് ചെയ്യേണ്ടതാ? നാം ചെയ്യേണ്ടതാ അല്ലേ? നാം ശരി ചെയ്യേണ്ട കാര്യമാണ് അത്. മറ്റൊരാൾ നമ്മെ ധരിപ്പിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ നാം തന്നെ ഇത് ധരിക്കണം, നാം തന്നെ എടുക്കണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം അവിടെ കാണിക്കുക. ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം. ഒരു വ്യക്തി ആയുസ് മുഴുവൻ പൈശാചിക സ്വാധീനത്തിൽ ജീവിച്ച്, ജഡീകനായി ജീവിച്ച്, പ്രാകൃതനായി ജീവിച്ച്, ദൈവവചനത്തിന് വഴങ്ങാതെ, ദൈവദാസന്മാർക്കും വഴങ്ങാതെ ലോകമോഹങ്ങളിലോടി അവസാനം ഭാഗ്യമരണം എന്നൊക്കെ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നൊക്കെ പത്രത്തിൽ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ കൊടുത്ത് നല്ല ഒരടക്കം ലഭിച്ച് അവസാനം എത്ര കുർബാന ചൊല്ലിയാലും ആള് പിന്നീട് ജയിപ്പിക്കാൻ സാധ്യമല്ല. ആള് ജയിക്കണമെങ്കിൽ എപ്പോൾ തന്നെ ജയിക്കണമായിരുന്നു? ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ജയിക്കണം. ദൈവദിനത്തിന്റെ പ്രമാണം അങ്ങനെ തന്നെയാണ് അല്ലേ? ഈ സത്യം തിരിച്ചറിയാതെ ഇന്നും ധാരാളം ആളുകൾ അലസരായി ജീവിക്കുന്നു. അതിന് കാരണം എന്താ? ഉത്തരവാദിത്വം എടുക്കാൻ പലരും ഉണ്ടല്ലോ എന്നുള്ള നിലയിൽ ജീവിക്കുക. എന്നാൽ അങ്ങനെയുള്ള ഉത്തരവാദിത്വം ദൈവം ആരെയും ഫലമേൽപ്പിച്ചിട്ടില്ല. നമ്മെ ജയിപ്പിക്കേണ്ട ചുമതല ഏതെങ്കിലും ഒരു പുരോഹിതനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നമ്മെ ജയിപ്പിക്കേണ്ട ചുമതല ദൈവം ആരെ തന്നെ ഏൽപ്പിച്ചേക്കുന്നത്? നാം ജയിക്കണം, നാം ജയിക്കണം, ഓരോരുത്തരും ജയിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും അല്ലേ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അപ്പോൾ സർവായുധവർഗം നാം എടുക്കണം, നാം ഓരോരുത്തരും എടുക്കണം. ഓരോരുത്തരും എടുത്തെങ്കിലേ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ, യുദ്ധം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അരയ്ക്ക് സത്യമാകുന്ന അരക്കെട്ട്. വായിച്ചു വാക്യം. നീതി എന്ന കവചം ധരിച്ചും നിൽക്കട്ടെ. സത്യമാകുന്ന അരക്കെട്ട് അല്ലേ? സത്യമാകുന്ന അരക്കെട്ട് നമുക്കറിയാം. അതെന്തിനെ കാണിക്കുന്നതാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ചുള്ള. ഒന്നാമത്തേത് പ്രവർത്തനക്ഷമതയുടെ അടയാളമാണ് ഇത്, ഈ അരക്കെട്ട്. പ്രവർത്തനക്ഷമത, പ്രവർത്തനക്ഷമത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഊർജ്ജസ്വലനായി തക്ക സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആ വ്യക്തി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടന്നാൽ തട്ടിവീഴും. പ്രത്യേകിച്ചും ഈ പൗരസ്ത്യ ദേശത്തെ അതെ വസ്ത്രധാരണം ഒക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. വളരെ വേഗത്തിൽ ഒരാൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആ വസ്ത്രധാരണം, അയഞ്ഞ വസ്ത്രധാരണം തടസ്സമാണ്. എന്നാൽ ആ വ്യക്തി ശുഷ്കാന്തിയോടുകൂടെ ഊർജസ്വലനായി പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ പ്രവർത്തനക്ഷമത, അതിനെ അടിസ്ഥാനം എന്താണ്? അവന്റെ അരക്കെട്ട് അല്ലെ, അയഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങളെ ശരിയായ നിലയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അരക്കെട്ട് വളരെ പ്രധാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കാം. ലൂക്ക് 12:35-36, ലൂക്കോസ് 12:35-36 വാക്യങ്ങൾ. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അരകെട്ടിയും വിളക്ക് കത്തിയും, അവിടെ എന്തിനാ കാണിക്കുന്നത്? അരകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതോട് വായിച്ച് അടുത്ത വാക്കോട് വായിക്കും മനസ്സിലാകും. യെസ്, ആരെ തുല്യരാക്കിയിരിക്കുക? യജമാനനെ കാത്തിരിക്കുന്ന ദാസന്മാർ അല്ലേ? എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏത് സമയത്ത് വന്നാലും പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കണം. അതിനിടെ ഗ്യാപ്പ് വന്നുകൂടാ. ഊർജ്ജസ്വലതനായി അക്കാര്യം ചെയ്യണം, ഊർജ്ജസ്വലതയോടെ ചെയ്യണം. തടസ്സമൊന്നും വരാൻ പാടില്ല അല്ലേ? അപ്പോൾ പ്രവർത്തനക്ഷമതയുടെ അടയാളമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുപോലെ എൻ്റെ നാട്ടു വാക്യം വായിച്ചു, ലൂക്കോസ് 12:37 വായിച്ച്. അപ്പോൾ പ്രവർത്തനക്ഷമത ഒന്നാണെങ്കിൽ രണ്ടാമത്തേത് സേവനത്തിന്റെ ഒരുക്കം, ശുശ്രൂഷയുടെ ഒരുക്കം അല്ലേ? ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരുക്കം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. സത്യം എന്ന അരക്കെട്ട്, സത്യം സത്യമാകുന്ന അരക്കെട്ട്, അതെന്തിനെ കാണിക്കുന്നു? ഉറപ്പിച്ച് ഉറച്ചു നിന്ന് ഊർജസ്വലതയോടെ, പിന്നെ ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ, സേവന സന്നദ്ധതയോടുകൂടെ ഒരുവൻ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ പിശാചിനെ ജയിക്കുവാൻ, ദുഷ്ടശക്തികളെ ജയിക്കുവാൻ ഒരുവൻ കഴിയണമെങ്കിൽ ഒരുവൻ എങ്ങനായിരിക്കണം? നാളെപ്പോഴും കർമ്മശേഷിയുള്ളവനായി പ്രവർത്തന നിരതനായിരിക്കണമെന്നർത്ഥം. അങ്ങനെയാണ് ഒന്നുകൂടെ ഞാൻ പറയാം, അലസന്മാർക്കും മടിയന്മാർക്കും ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ ഏത് തലത്തിലാണോ അങ്ങനല്ലേ, ജോലി തലങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ വളരെ വളരെ അവരുടെ പുരോഗതിക്ക് തടസ്സം മുകളിലിരിക്കുന്നവരാരുമല്ല, ആര് തന്നെയാണ്? അവരവര് തന്നെയാണ് അല്ലേ? പലരുടെയും പ്രൊമോഷന്റെ തടസ്സം അവരവര് തന്നെയാണ്. എല്ലായിടത്തും അങ്ങനല്ല, ആരും തെറ്റിദ്ധരിക്കരുത് തന്നെ. പാസ്റ്റർക്ക് എന്തറിയാമെന്ന് ആരും ധരിക്കരുത്. ഇതൊരു പൊതുവായൊരു പ്രിൻസിപ്പിൾ ആണെന്ന് പറയുക. പലരുടെയും പ്രൊമോഷന്റെ തടസ്സം അവരവര് തന്നെയാണ്. കാരണം സുപ്പീരിയേഴ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരും എങ്ങനെയുണ്ട്, ഡിസിപ്ലിൻ എങ്ങനെ ഇരിക്കുന്നു, അവർ അലേർട്ട് ആണോ, അവർ ആക്റ്റീവ് ആണോ, ആ ഡൈനാമിക് ആണോ, പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരുവൻ ജയാളിയാകണമെങ്കിൽ, ഒരുവൻ പലതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിനടിസ്ഥാനം എന്താ? അവൻ്റെ പ്രവർത്തനക്ഷമത തന്നെയാണ് അല്ലേ? അവൻ്റെ സേവനത്തിൻ്റെ ഒരുക്കം, സേവനത്തിൻ്റെ ഒരുക്കം. ചിലപ്പോൾ ഇറങ്ങി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ? ആൾ ചെയ്യേണ്ടതായിരിക്കണമെന്നില്ല, മറ്റാരുടെയെങ്കിലും വർക്കാണ്, ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്ന് ധരിക്കുന്ന പല ആളുകളെയും കാണാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ ഇറങ്ങി ചെയ്യുവാനും മനസ്സുള്ള പലരും ഉണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, നോട്ട് ചെയ്യുന്ന പലരും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ പ്രവർത്തനക്ഷമതയോടെ, സേവന മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ജയാളിയാകാൻ കഴിയൂ. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിലെ ജയമാണ് ശരിയായ ജയമെന്നർത്ഥം. ഇത് അക്കാഡമിക് ലെവലിലെ മാത്രമല്ല, പിന്നെന്താണ്, പ്രാക്ടിക്കൽ ലെവലിലെ ജയമാണ് ഒരുവനെ ജയാളിയാക്കുന്നത്. അപ്പോൾ കർമ്മശേഷി, ഉത്സാഹം, ഇത് എപ്പോഴും ശരിയായൊരു കാര്യമാണ്. ഇനി സത്യമാണ് അരക്ക് കെട്ടേണ്ടത്, അതാണ് ഇവിടുത്തെ അർത്ഥം. വരെ സത്യം നമുക്കൊന്നെടുക്കാം. സത്യത്തിന് ഓപ്പോസിറ്റ് ഇപ്പം എന്ത് തന്നെയാണ്? ഫോഷ്ക അല്ലെ, അസത്യമായിട്ടുള്ള കാര്യമാണ്, വ്യാജമാണ്. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ പല കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയുണ്ടായി, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്നു അല്ലേ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പല കാര്യങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് പറയുകയുണ്ടായി. അപ്പോൾ സത്യമാണ് അരക്ക് കെട്ടേണ്ടത്. നമ്മിൽ വ്യാജവും വഞ്ചനയും പാടില്ലെന്നർത്ഥം അല്ലേ? വ്യാജവും വഞ്ചനയും ഉള്ളവർക്ക് ഒരിക്കലും ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയമെന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധതയും പരമാർത്ഥതയുമാണ് അല്ലേ? ഓണസ്റ്റി, അത് വളരെ പ്രധാനമാണ്. സത്യസന്ധത, സത്യസന്ധത കൂടാതെ ക്രിസ്തീയ ജീവിതത്തിൽ ആരും ജയിക്കുന്നില്ല. സത്യസന്ധത നമുക്കുണ്ടാകണം, പരമാർത്ഥം നമുക്കുണ്ടാകണം. യോഹന്നാന്റെ ലേഖനം 3-ാം യോഹന്നാൻ, അവിടെ ലേഖനകർത്താവ് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താ? മൂന്നാം ലേഖനത്തിന്റെ 2-ാമത്തെ 3-ാമത്തെ വാക്യം. ആ നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നേ? ഗായോസ് അല്ലേ? സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസ് എഴുതുന്നത്, ഇൻഡിവിജ്വൽ വ്യക്തിക്ക് എഴുതിയിരിക്കുക. അപ്പോൾ നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞു. ആര് പറഞ്ഞു? മറ്റുള്ളവർ പറഞ്ഞു, സഹോദരന്മാർ അത് പറഞ്ഞു. അപ്പോസ്തലൻ പറയുക, അതിൽ ഞാൻ വളരെ സന്തോഷം, അത്യന്തം സന്തോഷിച്ചു. അടുത്ത വാക്യം കണ്ടോ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് സത്യം. എഫേസ് ലേഖനം 1:13 വാക്യം വായിക്കുമ്പോൾ, എഫേസ് ലേഖനം 1:13 വായിക്കാം. നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടിട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. ഒരു മിനിറ്റ്. അപ്പൊ സത്യവചനം കേട്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചു. നോക്കൂ, ക്രിസ്തു ജീവിതത്തിന്റെ ആ തുടക്കവും പ്രോഗ്രസ്സും ഒക്കെ കണ്ടോ? സത്യവചനം കേട്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചു എന്നാ അല്ലേ? അപ്പൊ ദൈവവചനം ഇതാ സത്യം, ഇതിൽ കലർപ്പില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഇതിൽ മായമില്ല, ഇത് കലർപ്പില്ലാത്തതാണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാ. ഇതൊഴിവാക്കിക്കൊണ്ട് മറ്റേതെല്ലാം ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പോയാലും നമ്മൾ തെറ്റിപ്പോകും. പിതാക്കന്മാരുടെ എഴുത്തുകൾ ഒരുപക്ഷെ അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിലും തെറ്റിപ്പോകാത്ത ഗ്രന്ഥം ഏത് മാത്രമേ ഉള്ളൂ? ദൈവവചനം, സത്യവചനം മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനത്തെ എല്ലാ കാലത്തും സത്യവചനത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന ദൗത്യമാണ് നമ്മുടേത്. നവീകരണ കാലം മുതൽ ഇതിനേറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് സത്യവചനത്തിലേക്ക് മടങ്ങി, ബാക്ക് ടു ദ ബൈബിൾ, ബൈബിളിലേക്ക് മടങ്ങി വരിക. അതായിരുന്നല്ലോ വളരെ ശക്തമായ അത് റിഫോർമേഷൻ പ്രിൻസിപ്പിൾ തന്നെ. ബാക്ക് ടു ദ ബൈബിൾ, വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരിക. മറ്റെല്ലാ അബദ്ധ ഉപദേശങ്ങളിൽ നിന്നും, മറ്റെല്ലാ എഴുത്തുകളിൽ നിന്നും, കെട്ടുകഥകളിൽ നിന്നും ജനത്തെ തിരിച്ചു കൊണ്ടുവരിക. സത്യവചനം കേട്ട് വിശ്വസിക്കണം. സത്യവചനം. അപ്പോൾ സത്യത്തിൽ നടക്കണമെങ്കിൽ ഒരുവൻ സത്യവചനം കേട്ട് വിശ്വസിക്കണം. യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, 14:6, ഞാൻ തന്നെ വഴിയും സത്യവും, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ സത്യം അല്ലേ? യേശു ക്രിസ്തുവാണ് സാക്ഷാൽ സത്യം. ആ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഏതെങ്കിലും പുണ്യവാളന്മാരോ ഏതെങ്കിലും പിതാക്കന്മാരെയോ ആ സ്ഥാനത്ത് നിർത്തുവാൻ സാധിക്കില്ല. സത്യം ക്രിസ്തു മാത്രമാണ് അല്ലേ? അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 14:16 വായിക്കുന്നുണ്ട്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, അങ്ങനെയല്ലേ വായിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിക്കുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അപ്പോൾ നമ്മയൊക്കെ നിയന്ത്രിച്ച് നടത്തുന്ന ശക്തി കേന്ദ്രം എന്ത് തന്നെയാണ്? പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. പ്രിയമുള്ളവരെ, സഭകളൊക്കെ ഈ നാളിൽ ഉണർത്തപ്പെടേണ്ടത്, സഭകളൊക്കെ നവീകരണത്തിലേക്ക് വരേണ്ടത്, പുതുക്കത്തിലേക്ക് വരേണ്ടത്, ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയെയും പാപബോധമുള്ളവരാക്കി തീർക്കുന്ന ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെ. പരിശുദ്ധാത്മ വരുമ്പോൾ പിന്നെ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. കണ്ടോ? അപ്പോൾ പിശാചിന്റെ എക്കാലത്തെ തന്ത്രം എന്ത് തന്നെയാ? ജനത്തെ ഈ അനുഭവത്തിലേക്ക് നടത്തരുത് അല്ലേ? ആത്മനിറവിന്റെ അനുഭവങ്ങളെ അകറ്റിക്കളയുക, അങ്ങനെയുള്ള അനുഭവങ്ങളെ കാര്യം കൊണ്ടുവരരുത്. ഇത് പിശാചിന്റെ തന്ത്രമാണ്. കാരണം എന്താ? അങ്ങനെ വന്നുപോയാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അതുകൊണ്ട് അതിലേക്ക്, അതിൽ നിന്നും അകറ്റിക്കളയുന്ന പ്രവൃത്തി പിശാച് എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ വചനം സത്യത്തിന്റെ വചനമാണ്. പിന്നെ സാക്ഷാൽ ദൈവത്തിനായ ക്രിസ്തു ആരാ? സാക്ഷാൽ സത്യമാണ് അല്ലേ? അപ്പോൾ ഈ തലങ്ങളിൽ കൂടെ മുന്നോട്ട് വളരുന്ന സമൂഹമാണ് അങ്ങനെയാണെങ്കിൽ എന്ത്? സത്യസഭ അല്ലേ? അങ്ങനെയുള്ള സത്യസഭയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അപ്പോൾ സത്യമറക്കി കെട്ടണം, വ്യാജവും വഞ്ചനയും ജീവിതത്തിൽ അകറ്റിക്കളയണം. സത്യസന്ധതയ്ക്കും പരമാർത്ഥതയ്ക്കും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകൂ അല്ലേ? ഇവിടെ ഗായോസിനെ കുറിച്ച് പറയുന്നത് എന്താ? നീ സത്യത്തിൽ നടക്കുന്നു എന്നതിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുക, ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം. എന്നാൽ അവിടെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്താ? ദയോത്രഫേസ് കണ്ടോ, 19-ാമത്തെ വാക്യത്തിൽ ദയോത്രഫേസ്. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നുവെങ്കിലും അവർ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കളഞ്ഞത് പ്രവൃത്തി അവനെ ഓർമ്മ വരുത്തും. അവൻ സത്യത്തിൽ നകന്നു പോയവനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗായോ സത്യത്തിൽ നടക്കുമ്പോൾ അതേ സഭയിൽ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് എന്താ, അവൻ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചും കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അത് സത്യത്തിന് നിരക്കുന്നതല്ല. കണ്ടോ, സത്യവുമായി യാതൊരു ബന്ധവുമില്ല അവന്റെ പ്രവൃത്തിക്ക്, അല്ലേ? അവൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. കണ്ടോ, ദിയോത്രഫോസ്. എന്നിട്ട് അതേസമയം തന്നെ ഡെമേത്രിയോസ്, 12-ാമത്തെ വാക്യം, ഡെമേത്രിയോസിന് എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചു. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് അറിയുന്നു. നോക്കൂ, ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടം തന്നെ, പക്ഷെ എല്ലാവരും ഒരേ ക്വാളിറ്റി നിലനിർത്തുന്നില്ല, അല്ലേ? ഒരു സമൂഹം, എന്നാൽ ഒരു സമൂഹത്തിൽ തന്നെ വിവിധ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ. പക്ഷേ എഴുതിയിരിക്കുന്ന എന്താണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെയുള്ള ഒന്നും നമ്മൾ അനുകരിക്കരുത്, അല്ലേ? അങ്ങനെയുള്ള ഒന്നും സത്യമല്ലാത്ത വ്യാജമായത്, തിന്മയായത്, പിന്നെ പരമാർത്ഥതയിൽ നിന്നുണ്ടാകാത്തത്, സത്യസന്ധതയ്ക്ക് നിരക്കാത്തതായ പലതും കണ്ടെന്നും കേട്ടെന്നും ഇരിക്കും. എന്നാൽ ഗായസ്നോടൊക്കെ പറയുന്ന എന്താ, നിങ്ങളാരും അത് അനുകരിക്കരുത്, അല്ലേ? ആരും അത് അനുകരിക്കരുത്. ഈ നാളുകളിൽ അനുകരിക്കാൻ കൊള്ളാത്തതൊക്കെ പലതും കണ്ടെന്നിരിക്കും. അത് കണ്ട് തിരിച്ചറിയാൻ ദൈവമക്കൾ കഴിയണം, അല്ലേ? നാം അനുകരിക്കേണ്ടത് ഏതാണ്, നാം ഫോളോ ചെയ്യേണ്ടത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ഗായോസ് എഴുതുമ്പോൾ, അല്ലേ? പ്രിയരെ, നന്മയല്ല തിന്മ, അനുകരിക്കരുത്. ആ ഭാഗം ഞാൻ വിടുന്നു. അപ്പോൾ സത്യം, സത്യസന്ധത, പരമാർത്ഥത വളരെ പ്രധാനമാണ്. നമുക്കിതിനറിയാം, ഈ ആത്മാർത്ഥതയില്ലാതെയും സത്യസന്ധതയും ഇല്ലാതെയും മുന്നോട്ട് പോകുന്ന പലരെയും പലയിടങ്ങളിലും കാണാം. അങ്ങനെ മുന്നോട്ട് നാം പോയാലും, നാം തന്നെ പോയാലും, മറ്റുള്ളവരെ വിടാം, നമുക്ക് നമ്മൾ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാം. സത്യസന്ധതയില്ലാതെയും പരമാർത്ഥതയില്ലാതെയും ആത്മാർത്ഥതയില്ലാതെയും നാം ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ അത് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ചലനങ്ങളെ ബാധിക്കില്ലേ? ബാധിക്കുമോ? ബാധിക്കും, അല്ലേ? വളരെ പാസീവ് ആകും പലരും, അല്ലേ? പലരും ഒഴിഞ്ഞു പോകുന്ന കാണാം. എന്താ അതിനർത്ഥം എന്നറിയാമോ? അകത്തുള്ള ആത്മാർത്ഥതയും ആ പരമാർത്ഥതയും സത്യസന്ധതയും കുറഞ്ഞു പോകുമ്പോൾ ചേർന്ന് നിൽക്കേണ്ടതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ട സ്ഥാനത്ത് ഉത്തരവാദിത്തങ്ങൾ എടുക്കയില്ല. പിന്നെ മുൻപുണ്ടായിരുന്ന ഡൈനാമിക്സ് ഒക്കെ അങ്ങ് കുറഞ്ഞു പോയി. കാരണം എന്താ? ആ വ്യക്തിയിൽ എന്ത് കുറഞ്ഞു? സത്യം കുറഞ്ഞു, സത്യസന്ധത കുറഞ്ഞു, പരമാർത്ഥത കുറഞ്ഞു, ഇതൊക്കെയാ. അപ്പോൾ ആത്മാർത്ഥതയില്ലായ്മ നമ്മുടെ എല്ലാ ചലനങ്ങളെയും തടസ്സപ്പെടുത്തും. അങ്ങനാണെങ്കിൽ സത്യസന്ധതയിൽ ഒരുവൻ നിന്നാലോ എത്ര സ്വാതന്ത്ര്യത്തോടെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാം. പലരുടെയും സ്വാതന്ത്ര്യത്തിന് തടസ്സമാരാന്നറിയാം, മറ്റുള്ളവരെ നമ്മൾ വിധിക്കുന്നത്, മറ്റുള്ളവരുമായി പഴിയാരും, അല്ലെ? ആ വ്യക്തി കൊണ്ട്, ഈ വ്യക്തി കൊണ്ട് എനിക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. പക്ഷെ കുഴപ്പമിവിടെ കിടക്കുന്നേ, നമ്മിൽ തന്നെയാണ്. നമ്മിൽ ശരിയായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മിൽ സത്യവും പരമാർത്ഥതയും സത്യസന്ധതയും നമ്മൾ നിലനിർത്തിയാൽ ഒരു തടസ്സവും വരികയില്ല. തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളും അല്ല. കാരണം എന്താ? നമ്മെ നയിക്കുന്ന ആരാ? സത്യത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോഴാണ് തടസ്സം കണ്ട് പല ആളുകളും പുറകോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നതെങ്കിൽ, സത്യത്തിന്റെ സത്യവചനമാണ് നമ്മെ നടത്തുന്നതെങ്കിൽ, സാക്ഷാൽ സത്യമാകുന്ന ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ സ്വാതന്ത്ര്യത്തോട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുവാൻ എല്ലാവർക്കും കഴിയണം. അറച്ചു നിൽക്കരുത്, പുറകോട്ട് മാറരുത്, മറ്റുള്ളവരെ പഴിയാരുത്. പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സത്യത്തിൽ നിൽക്കുന്നെങ്കിൽ നാം സ്വാതന്ത്ര്യമുള്ളവരാ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട നുഖങ്ങൾ നമ്മുടെ മേൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ട് ഉണർന്ന് അതിനെ കുടഞ്ഞു കളഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ദൈവമക്കൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു നുഖത്തിന് കീഴിൽ നമ്മൾ അമർന്നു പോകരുത്. ഏത് നുഖത്തിൽ മാത്രമേ ആകാവൂ? സാക്ഷാൽ ക്രിസ്തു അല്ലേ? ക്രിസ്തു ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നതുകൊണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങരുത്. അതാണ് വായിക്കുന്നത് അല്ലെ? അടിമനുഖത്തിൽ കുടുങ്ങരുത്. അപ്പോൾ ജീവിതത്തിൽ ജയിക്കണം. ജീവിതത്തിൽ എങ്ങനെ ജയിക്കുന്നത്? പരമാർത്ഥത ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. ആത്മാർത്ഥതയും സത്യസന്ധതയും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ജയിക്കത്തില്ല. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയുടെ ഉള്ളത്തിൽ ഒട്ടും സത്യമില്ല. ഒരാളെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞതാ, ഒട്ടും സത്യമില്ല. അത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ഞെട്ടല്ല. അയ്യോ, ഒരാളൊരാളെ കുറിച്ച് അത്രയും പറയണമെങ്കിൽ എന്ത് വിഷമാ. അപ്പം വ്യാജം, മുഴുവൻ വ്യാജമായി അല്ലേ? പരമാർത്ഥത ഒട്ടുമില്ലാതെ വന്നുകൊണ്ടാണോ അങ്ങനെ ഡീലിംഗ്സിൽ, ഇടപാടുകളിൽ അങ്ങനെ തോന്നുന്നുകൊണ്ടല്ലോ ഒരാൾ അങ്ങനെ കമന്റ് ചെയ്തത്? നമ്മെക്കുറിച്ച് അങ്ങനെ ആരും പറയുവാനിടയാകരുത്. പരമാർത്ഥത, സത്യസന്ധത നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്രയായി തീരണം. നമ്മുടെ എല്ലാ ചലനങ്ങളും ഈ ദിവസങ്ങൾ തടസ്സം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മിലുള്ള സത്യം നമ്മെ നിയന്ത്രിച്ച് നടത്തട്ടെ. സങ്കീർത്തനം 51:6 വായിച്ച് 51-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം 51:6. ആ രക്ഷിക്കുന്നത് ദൈവം വെച്ച്. സങ്കീർത്തനക്കാരൻ പറയുക, അന്തർഭാഗത്തിലെ സത്യം അല്ലേ? ബാഹ്യമായ അതിലൂടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിന്റെ ആ അകത്തളങ്ങളിൽ, ഹൃദയത്തിന്റെ ഗുഹ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ദ കേവ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ആഴത്തിൽ, അങ്ങ് അകത്ത് ഉള്ളറയിൽ അല്ലേ, അവിടെ നിന്നുള്ള സത്യം. ദൈവം അതല്ലോ ഇച്ഛിക്കുന്നത്. ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ മറ്റുള്ളവർ നമ്മെ കാണുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും ഉള്ളതുപോലെ എല്ലാം കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാ അന്തർഭാഗത്തിലെ സത്യമല്ലോ എന്ന് ഇച്ഛിക്കുന്നത് അല്ലേ? അന്തർഭാഗത്തിലെ സത്യം. ഗലാത്യലേഖനം 2-ാം അധ്യായം ഒന്ന് വായിച്ച്. ഗലാത്യലേഖനം 2-ാം അധ്യായം ആദിമ നൂറ്റാണ്ടിൽ തന്നെ സത്യത്തിന് ഭംഗം വരുന്ന അനുഭവങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ സത്യത്തിന് ഭംഗം വരുന്ന അനുഭവം. ഗലാത്യലേഖനം 2:14 വായിച്ച്. ഗലാത്യർ 2:14 അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. യെസ്, നിക്കട്ടെ. ആരോട് പറഞ്ഞതാ? ആരാ പറഞ്ഞത്? ആരാ സീനിയർ? ഉറപ്പാ, അക്കാര്യത്തിൽ സംശയമൊന്നും. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരു 1-ാം സ്ഥാനം പത്രോസിന് നിശ്ചയമായിട്ടും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊടുത്ത് സത്യസഭയെക്കുറിച്ചുള്ള ആ ദൈവിക മർമ്മം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്ത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസിന് അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയത്തില്ല. വായിക്കാം, അതിന്റെ പുറകോട്ട് 2-3 വാക്യം പുറകോട്ട് വായിച്ച്. യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല, അടുത്തത് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഒരല്പം കോംപ്രമൈസിന് ആര് തയ്യാറായി? പത്രോസ് തയ്യാറായി. അപ്പോസ്തലനായിരുന്നെങ്കിലും അല്ലേ, ശിഷ്യന്മാരിൽ പ്രഥമനായിരുന്നെങ്കിലും, വളരെ വളരെ ദൈവിക വെളിപ്പാട് പ്രാപിച്ചിരുന്നവനാണെങ്കിലും, കർത്താവ് തെരഞ്ഞെടുത്ത് പ്രത്യേക പദവിയൊക്കെ കൊടുത്ത് അയച്ചതാണെങ്കിലും, ശീമൻ പത്രോസിന്റെയും ചിന്താഗതികളിൽ വൈകല്യം സംഭവിച്ചു. ഇത് സംഭവിക്കാം. എന്നാൽ പൗലോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അവിടെ. പൗലോസ് അവനോട് അഭിമുഖമായി എതിർത്ത് നിന്നു. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷ സത്യങ്ങൾക്ക് അനുസരിച്ച നിലയിൽ ആര് പോകുന്നില്ല, കേഭാവ് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ പൗലോസ് അവനോട് എതിർത്ത് നിന്നു. കണ്ടോ? അപ്പോൾ സത്യത്തിന് വിരുദ്ധമായി, സത്യവചനത്തിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. സത്യവചനം നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അനുസരണം പുലർത്തണം. അവിടെ കോംപ്രമൈസിന് യാതൊരു സ്ഥാനവും ഇല്ലെന്നർത്ഥം. കഴിഞ്ഞ നാളുകളൊക്കെ ഇങ്ങനെ സത്യവചനത്തിലെ പ്രകാശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടംവലം നോക്കാതെ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ അതെ വലിയ കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും എല്ലാ ഇടങ്ങളിലും, അല്ലേ? സത്യം, ഇത് സത്യം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടെന്നോ, കുടുംബക്കാർ എത്ര പേരുണ്ടെന്നോ ഒന്നും ശ്രദ്ധിച്ചില്ല. കാരണം എന്താണ്? സത്യവചനം യഥാർത്ഥമായി ഹൃദയത്തിലുള്ള പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് മറുത്തു നിൽക്കാൻ കഴിയാതെ അതിന് സറണ്ടർ ചെയ്തവരാണ് ദൈവത്തിന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? മാംസരക്തങ്ങളോട് ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാര്യത്തിന് കോംപ്രമൈസില്ല പ്രിയമുള്ളവരെ. രക്ഷിക്കപ്പെടുക, മനസ്സാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനമേൽക്കുക, ആത്മീയ കൂട്ടായ്മ ശക്തിപ്പെടുക എന്നുള്ള വിഷയങ്ങളിൽ ആരോടും ഒരു കോംപ്രമൈസും ഇല്ല. ലോകത്തോടോ കുടുംബക്കാരോടോ ഒരു കോംപ്രമൈസ് നമുക്കില്ല. അതുകൊണ്ട് ബന്ധങ്ങളല്ല മറ്റു പോകാനല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാ, നമ്മുടെ കുടുംബക്കാരെല്ലാം നമുക്ക് കുടുംബക്കാരാ. എന്നാൽ ഏറ്റവും വലിയ ദൈവം തന്നെയാണ് ജീവൻ നൽകി നമ്മെ രക്ഷിച്ച് നമ്മെ വീണ്ടെടുത്ത് നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്ന കർത്താവുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. അതാണ് അപ്പോൾ ലേഖാവിനോട് എതിർത്ത് നിന്നു. അവൻ സുവിശേഷത്തിന്റെ സത്യത്തിന് അനുസരിച്ചല്ല നടക്കുന്ന, ചൊവ്വായി നടക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വാക്യം വായിച്ചേ, ആ ഭാഗം മാത്രം വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്, കണ്ടോ, എല്ലാവരും കേൾക്കൊക്കെ ഭാവിനോട് പറഞ്ഞത് ചൊവ്വായി നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ. അപ്പോൾ വിശ്വാസം എന്ന അടിസ്ഥാനത്തിലുള്ള നീതീകരണം അത് പ്രവർത്തിയാലല്ല, പരിച്ഛേദന കാരണമല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും കാരണമല്ല, വിശ്വസിക്കുക മാത്രം. നീതീകരണം പ്രാപിക്കുവാൻ വിശ്വാസം മാത്രം, ഇതായിരുന്നു. ഇനി അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ പ്രായോഗിക തലത്തിൽ നമുക്കൊന്ന് നോക്കാം. സാധാരണ നിലയിൽ ആത്മീയ അനുഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം അനുഗ്രഹം തേടുന്നവരാ നാമല്ല, അല്ലേ? അനുഗ്രഹം തേടുന്നവരാ. ഒരു ഉപവാസ പ്രാർത്ഥന നിശ്ചയമായിട്ടും നടന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ആഗ്രഹം എന്താണ്? ഇതുവരെയുള്ള ജീവിത നിലവാരത്തിനൊക്കെ വ്യത്യസ്തമായി നമുക്ക് കൂടുതൽ ശക്തി വേണം, കൂടുതൽ നമുക്ക് സ്ഥിരത വേണം, അല്ലേ? ഇളകിപ്പോകുന്ന അനുഭവം പാടില്ല, വീണു പോകാൻ പാടില്ല, ഉറച്ചു നിൽക്കണം. ഇതൊക്കെയാ സാധാരണ നമ്മൾ ചില വാക്യങ്ങൾ പോലും പറയാറുണ്ട്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അല്ലേ? അവന് നമ്മുടെ വലതുഭാഗത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. കുലുങ്ങിപ്പോകയില്ല എന്ന വാക്ക് നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ കർത്താവിനെ വലതുഭാഗത്ത് വെച്ചിട്ടുണ്ടോന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അല്ലേ? ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, അല്ലേ? ഇങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യുന്നവനാണ് എന്ന് ആ വാക്യം പോലും വായിക്കാതെ മുമ്പ് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, കോണ്ടക്സ്റ്റ് ഇല്ലാതെ പ്രസംഗിച്ചു. അപ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പ്രസംഗിച്ചു, ജനമൊക്കെ അങ്ങ് സന്തോഷിക്കുന്നതും കണ്ടു, എങ്ങനെ ചെയ്യുന്നവനാണ് എന്നുള്ളതൊന്നും പറഞ്ഞുമില്ല. വലിയ പ്രയാസം തോന്നി. വേദപുസ്തകത്തെ നമുക്ക് എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഇത് കേവലം അനുഗ്രഹം മാത്രം തരുന്നതല്ല, വ്യവസ്ഥയോടെ വെക്കുന്നതാ. വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവർക്കുള്ള അനുഗ്രഹം എടുക്കാം. സങ്കീർത്തനം 15:15 സങ്കീർത്തനം 6 വാക്യം, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോ, അങ്ങനെ വാക്യമല്ലേ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ആ യെസ്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും യെസ്. ഇങ്ങനെയുള്ളവൻ ഉറച്ചു നിൽക്കുമെന്ന അർത്ഥം, അതല്ലേ? ഉറച്ചു നിൽക്കും, ഇങ്ങനെയുള്ളവന് സ്ഥിരപ്പെടും. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇളകി മറിയുന്നതിനൊക്കെ കാരണം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വാക്യമൊക്കെ ഇടയ്ക്കൊന്ന് വായിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു നാളും, ഒരു നാളെന്ന് പറഞ്ഞാൽ ദുർദിവസത്തിലും കുലുങ്ങിപ്പോകത്തില്ല. ചിലപ്പോൾ പറയില്ലേ കഷ്ടകാലമെന്ന്, കഷ്ടകാലത്തും കുലുങ്ങിപ്പോകത്തില്ല, അല്ലേ? അപ്പോൾ അഭാഗം ഞാൻ വിടട്ടെ. അപ്പോൾ സത്യം അരക്ക് കെട്ടുക. 15 സങ്കീർത്തനം വായിച്ച മുഴുവനും സത്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായോഗികത ജീവിതത്തിൽ, ഡീലിംഗ്സിൽ, മറ്റുള്ളവരുള്ള ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, ഒരു ആത്മീക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ളവൻ ഒരു നാള് കുലുങ്ങി പോകത്തില്ല. അതിനർത്ഥം അവൻ ഉറച്ചു നിൽക്കും, അവൻ സത്യം എന്ന സത്യം അരക്ക് കെട്ടിയിരിക്കുന്നവനാണ് അല്ലേ? സത്യം അരക്ക് കെട്ടിയവനാണ്. വേഗത്തിൽ മുന്നോട്ട് പോകാം. നീതി എന്ന കവചം ധരിച്ചു, നീതി എന്ന കവചം ധരിച്ചു. ഈ കവചം മശിഹയുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മശിഹ കർത്താവ് യേശു ക്രിസ്തു ഈ കവചം ധരിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായം അതിന്റെ 17 വാക്യം ഒന്ന് വായിക്കാം. ഐസായ 59:17. നീതി ഒരു കവചം പോലെ ധരിച്ച് തലയിലിട്ട്, യെസ്, അതിനെ കുറിച്ചാ പറഞ്ഞേക്കുന്നേ. കർത്താവ് രാജാവായി വരുന്നതിനെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്. മശിഹ യേശു ക്രിസ്തു അല്ലേ രാജാവായി വരുന്ന കാലത്തെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശു ക്രിസ്തു മശിഹയെ കുറിച്ച് പറയുമ്പോൾ നീതി കവചം ധരിക്കുന്നു. ഈ കവചം കഴുത്തു മുതൽ അരവരെയും മുമ്പിലും പിമ്പിലും ഉള്ള ദൃഢമായ ഒരു ആവരണമാണ് അല്ലേ? മുമ്പിലും പിറകിലുമുള്ള ആവരണമാണ് കഴുത്തു മുതൽ അരവരെ ഇത് ധരിച്ചിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ശത്രുവിന്റെ ചെറിയ ഏതാക്രമണത്തെയും നമുക്ക് നേരിടാം അല്ലെ? ഏതാക്രമണത്തെയും നമുക്ക് നേരിടാം. ഇതില്ലെങ്കിൽ ഒരു ചെറിയ ആക്രമണം വന്നാലും എന്തോ ചെയ്യും, നമ്മൾ തകർന്നു പോകും അല്ലേ? നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തോ അല്ലേ ഏതെങ്കിലും ഒരു ഒരു ആക്രമണം വന്നു പോയാൽ നിശ്ചയമായും ആ വ്യക്തി വീണു പോകും. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ജയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ആയുധവർഗമാണേത്? നീതി എന്ന കവചം. നീതി എന്ന കവചം, നീതി എന്ന കവചം. ഈ യേശു ക്രിസ്തു നീതി എന്ന കവചം ധരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ അതിന്റെ അർത്ഥം, യേശു ക്രിസ്തുവിൽ കാണുന്ന ആ നീതി എന്താ? മർദ്ദിതരായ ആളുകൾ അല്ലേ, സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലേ, അതുപോലെ പല ആളുകളെയും നമുക്ക് കാണാം, ഒറ്റപ്പെട്ട ആളുകൾ, സൈഡ് ലൈൻഡ് ആയിട്ടുള്ള, സമൂഹത്തെ തള്ളി മാറ്റി വെച്ചിരിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിമോചനം യേശു ക്രിസ്തു നൽകിയപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അഭിഷേകം ഏതിലേക്ക് നയിച്ചു? മശിഹയുടെ ആ രക്ഷണീയ പ്രവൃത്തിയെ നമുക്ക് അവിടെ കാണുക. ലൂക്കോസ് 4:18 വായിച്ചു. ലൂക്കോസ് 4:18-19 കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അഭിഷേകം എന്തായിരുന്നു? സാക്ഷാൽ മശിഹയുടെ പ്രവൃത്തി എന്താന്ന് നോക്കാം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ എന്റെ മേലുണ്ട്. പിന്നെ ദുഃഖന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, എന്നെ അയച്ചിരിക്കുന്നു. ഈ ഭാഗം ആരാ വായിച്ചേ? യേശു ക്രിസ്തു വായിച്ചു അല്ലേ? ചുരുളൊക്കെ തുറന്നങ്ങ് വായിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ദരിദ്രരായ, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, മർദ്ദിതരായ, അവഗണന അനുഭവിക്കുന്ന, ചൂഷണമേൽക്കുന്ന, ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളിൽ വേദനയേൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വിടുതൽ, അവർക്കൊക്കെ പ്രസാദ വർഷം, അവർക്കൊക്കെ വിമോചനം, ഇതൊക്കെ ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നീതി എന്ന് പറയുന്ന ഒരു ധാർമ്മിക സ്വഭാവമാണ്, മനസ്സിലാക്കുക. ഇതൊരു ധാർമ്മിക സ്വഭാവമാണ്, ക്രിസ്തുവിന്റെ അനുഗാമികൾക്കെല്ലാം ഉണ്ടാകേണ്ട ഒരു ധാർമ്മികത ആണിത്. ധാർമ്മികത ഇല്ലാത്ത ആത്മീകതയ്ക്ക് ഒരു സ്ഥാനവുമില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കേവല ആത്മീകത ഉപദേശപരം മാത്രമാണെങ്കിൽ അത് വചനാടിസ്ഥാനത്തിലുള്ളതല്ലെന്ന് അതിനർത്ഥം അല്ലേ? ഇറ്റ്സ് നോട്ട് മിയർലി ഡോക്ട്രിനൽ, ഇറ്റ്സ് മോറൽ, ഇറ്റ്സ് നോട്ട് മിയർലി തിയോളജിക്കൽ, ബട്ട് എത്തിക്കൽ. ഉണ്ടോ? അപ്പോൾ ധാർമ്മികത, ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയത, അതാ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അല്ലേ? പുസ്തകന്മാരൊക്കെ ജീവിതത്തിൽ പലതും സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഒരു വാക്യം കൂടെ ഓർക്കണം. 2 കൊരിന്ത്യർ 6:7 വായിക്കുമ്പോൾ അത് കാണാം. ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ വളരെ വളരെ സഹിച്ചവരായിരുന്നു അവർ, കഷ്ടം സഹിച്ചവരാ. അതിനിടയിലൊക്കെ അവരെങ്ങനെയാ നിലനിർത്തിക്കൊണ്ട് പോയത് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. 6:7 ഇടത്തും വലത്തും ദൈവശക്തി എന്നിവയിലും, ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനം, ദുഷ്കീർത്തി, സൽകീർത്തി അനുഭവിച്ചും യെസ് വെച്ചോക്കെ. ആ യെസ് ഓ മേൻ കണ്ടോ. അപ്പോസ്തലന്റെയും അപ്പോസ്തലന്മാരുടെയും പ്രാക്ടിക്കൽ ലൈഫിലെ ജയം, എന്തെല്ലാം സംഘർഷങ്ങൾ അവർ അനുഭവിച്ചു, ഏതെല്ലാം നിലയിലുള്ള പ്രതികൂലങ്ങൾ അവർ തരണം ചെയ്തു. വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലം കൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ ഇതിന്റെ നടുവിൽ ഇടത്തും വലതും നീതിയെന്നായുധം ധരിക്കുക, അതാണ് ഇവിടെ വായിക്കുന്നത് അല്ലേ. നീതി, അപ്പൊ അത് കവചമാണ്, നീതി എന്ന കവചം. ഒന്ന് തെസ്സലോനിക്കേ 5:8 വായിക്കുമ്പോൾ വിശ്വാസവും സ്നേഹവും കവചമായി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കവചമായിട്ട് പറഞ്ഞേക്കാം, കവചമായി. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയാളികളായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആയുധം കൂടാതെ ഒരിക്കലും സാധിക്കരുത്. ഏതായുധം കൂടാതെ? ധാർമ്മിക സ്വഭാവം, നീതി എന്ന ധാർമ്മിക സ്വഭാവം രൂപപ്പെടുത്താതെ നമുക്ക് ആർക്കും ക്രിസ്ത്യ ജീവിതത്തിൽ ജയിക്കാൻ കഴിയത്തില്ല. ഈ ദുഷ്ടാത്മസേനെ ജയിക്കുക, അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ ജയിക്കുക എന്നൊക്കെ, ലോകാധിപതികളെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയാം, ജീവിതത്തിൽ ജയിക്കുക എന്ന്, ഇടപാടുകൾ ജയിക്കുക. കണ്ടോ, നമ്മുടെ എത്ര ഉപദേശം പറയുന്നുള്ളതല്ല, പിന്നെന്താ പ്രായോഗിക ജീവിതത്തിൽ ഒരുവൻ ജയിക്കുക എന്ന അതിനർത്ഥം. ഇവിടെ അപ്പോൾ യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അനുഭവങ്ങൾക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്ന് ക്ഷീണിച്ച് അവശരായി ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തോറ്റോടാതെ, ഇപ്പൊ വായിച്ച വാക്യങ്ങൾ 2 കൊരിന്ത്യർ 6:6 6 ഒന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അല്ലേ, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. അപ്പൊ അതം കണ്ടോ, അതിനർത്ഥം എന്താ? മറ്റുള്ളവർ ദൈവമക്കളെ നോക്കി എന്തോ പറഞ്ഞു, ചതിയന്മാർ. ലോകത്തിന് മുമ്പിൽ അവരാരാ? ചതിയന്മാരാ. എന്നാൽ ദൈവസന്നിധിയിലോ സത്യവാന്മാരാ. നോക്കൂ, അപ്പോൾ ചിലപ്പോൾ ദുഷ്കീർത്തി ഉണ്ടാകും, ചിലപ്പോൾ സൽകീർത്തി ഉണ്ടാകും അല്ലേ. ജീവിതത്തിൽ എന്തെല്ലാം മാന അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നു, അതിൻ്റെയൊക്കെ നടുവിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, ഇടത്തും വലത്തും താങ്ങി നിർത്തുന്ന ആയുധം എന്താ? നീതി എന്ന ആയുധം. പ്രിയമുള്ളവര്, നീതിക്ക് വിരുദ്ധമായി നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അനീതിയായി നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകരുതെല്ലാം, നീതിയായിരിക്കണം. ഇതൊരു ധാർമ്മിക സ്വഭാവം നമ്മൾ വളർത്തേണ്ടതാണ്. ഇത് നമ്മൾ അണിയേണ്ട, നമ്മൾ എടുക്കേണ്ട ഒരു ആയുധമാണ് എന്ന് പറഞ്ഞാൽ, ബോധപൂർവം ഈ ആയുധം നമ്മൾ എടുക്കണം. ഇത് നമ്മളെ കയ്യിലാരും പിടിപ്പിക്കുന്നില്ല അല്ലേ. സഭാ കമ്മിറ്റി ആരെയും പിടിപ്പിക്കുന്നില്ല നീതി എന്ന ആയുധം, അല്ലെങ്കിൽ എൽഡേഴ്സ് ആരുടെയും കൈ തരുന്നില്ല, കർത്താവും തരുന്നില്ല. പിന്നെ നമ്മൾ ഒരു നില പറഞ്ഞ എന്താ, കർത്താവ് തരുന്നുണ്ട്, ഇല്ലെന്നല്ലെങ്കിലും നമ്മളിത് ബോധപൂർവം ഈ ആയുധം നമ്മൾ എടുക്കണം. പുട്ടോൺ, യു പുട്ടോൺ എന്നാ. നാം ഓരോരുത്തരും ഇതെടുക്കണം, നാം ധരിക്കണം എന്ന പദത്തിന്റെ അർത്ഥം. സക്കായിയുടെ മാനസാന്തരം വരുമ്പോൾ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. സക്കായിയുടെ മാനസാന്തരം ഓർമ്മയുണ്ടല്ലോ, ബദ്ധപ്പെട്ട അവൻ ഇറങ്ങി വന്നു. എടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 19 chapter 19 ലൂക്സ് ഗോസ്പെൽ, അതിന്റെ 6 വായിക്കാം. അവൻ ബദ്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു, കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യൻ പുറവിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ യെസ് ഇന്ന് ഈ വീടിന് രക്ഷ. അവ രക്ഷ എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ പലപ്പോഴും വളരെ ലളിതവൽക്കരിക്കും, വളരെ സിമ്പിളായി, സാധാരണ ഒരു കാര്യമായി. എന്നാൽ അങ്ങനെ കാണേണ്ടത് ഇത്ര വലിയ രക്ഷ എന്നാണ്. ഈ രക്ഷ നമുക്ക് നൽകേണ്ടതിന് വേണ്ടി ദൈവപുത്രൻ അനുഭവിച്ച ത്യാഗം ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എന്തുമാത്രം വേദനയേറ്റു സ്വന്തം പുത്രൻ, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, അത്രയ്ക്ക് ഷെയർ ചെയ്യുവാനുള്ള, പങ്കുവെക്കാനുള്ള മനസ്സ് പിതാവിനുണ്ടായിരുന്നു. അങ്ങനെ പങ്കുവെച്ചത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് നിർവഹിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ രക്ഷ ഒരു നില പറഞ്ഞാൽ നാം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇത് വളരെ സാധാരണ ഒരു കാര്യമായിട്ട് കാണണ്ട. സക്കായിയുള്ള ബന്ധത്തിൽ നോക്കി നമ്മൾ വായിക്കുന്നുണ്ട്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറയുമ്പോൾ ഒരു നില പറഞ്ഞവന്റെ കൺഫഷൻ അതിനടിസ്ഥാനമാണ്. കൺഫഷൻ എന്താ അവന്റെ കൺഫഷൻ? സക്കായിയോ നിന്ന് കർത്താവിനോട്. എന്നാൽ ആ കൺഫഷനോട് മുമ്പ് ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ നടന്നതെന്നറിയാമോ? അവൾ വായിക്കുന്നെന്താ, കണ്ടവരെല്ലാം എന്തോ പറഞ്ഞു, അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോയി. ഇപ്പോഴും സക്കായി അവർ കാണുന്നത് എങ്ങനെ തന്നെയാ, പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞ് അവർ പിറുപിറുത്തു. അപ്പോൾ ഈ പിറുപിറുപ്പ് ഒരു വശത്ത് നടക്കുമ്പോൾ എന്താണ് മറ്റൊരു ഭാഗത്ത്, എന്താ ക്ലിയർ കൺഫഷൻ. എല്ലാ കാലത്തും ഈ രണ്ട് തലങ്ങളിൽപ്പെട്ടവരെ കാണാം. ഒരു കൂട്ടർ പറയുന്നൊന്നും ക്ലിയർ അല്ല പിറുപിറുപ്പേ ഉള്ളവർക്ക് അല്ലേ, പിറുപിറുത്തുകൊണ്ട് പോകുന്ന ഒത്തിരി ആളുകൾ. എന്നാൽ മറുവശത്ത് കർത്താവിനെ കണ്ടവരെന്ത് ചെയ്യും, ക്ലിയർ കൺഫഷൻ, വ്യക്തമായ ഒരേറ്റുപറച്ചിൽ അവർക്കുണ്ട്. നമ്മുടെ നാവിലുള്ളത് എന്താ നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന എന്താ നമുക്ക്, നമ്മൾ ഏറ്റുപറയുന്ന എന്താ നമുക്ക് നല്ല തിരിച്ചറിവുണ്ട്. സംശയങ്ങളൊന്നുമില്ല ദൈവമക്കൾക്കുണ്ടോ? ഒന്നുമില്ല. ഇവിടെ സക്കായിക്ക് നന്നായിട്ട് അറിയായിരുന്നു അവൻ എന്താ കൺഫസ് ചെയ്തത്. എന്താ അവൻ കൺഫസ് ചെയ്തത്? കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലും മടങ്ങി മടക്കി കൊടുക്കുന്നു. നോക്കൂ, അപ്പോൾ അവന്റെ ഡീലിംഗ്സ്, ഇടപാടുകളിൽ വന്നുപോയിട്ടുള്ള കുറവുകളുടെ ക്രമീകരണവും അവൻ വരുത്തി, കറക്ഷൻ അവൻ തയ്യാറായെന്നർത്ഥം. അത് വാക്കിൽ മാത്രമായിരുന്നില്ല, പിന്നെ പ്രവൃത്തിയിലും. Not merely in words, but in deeds too. വാക്കിൽ മാത്രം കറക്ഷൻ തയ്യാറാകുവാൻ ശ്രമിക്കുന്നവർ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാക്കുകൊണ്ട് പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, വാക്കുകൊണ്ടെല്ലാം ഓക്കെ എന്ന് ധരിക്കുന്നവർ, എന്നാൽ സാധിക്കില്ല. ജീവിതത്തിലെ ഇടപാടുകളിൽ വിശ്വസ്തത, ഇടപാടുകളിൽ കറക്ഷൻ, അതിന് തയ്യാറാകുന്നവർ മാത്രമേ ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീതി എന്താണ് എന്നിവിടെ നമുക്ക് കാണാം. Render what is due unto God and render what is due unto man. ദൈവത്തോട് കടപ്പെട്ടത് ദൈവത്തിന് ചെയ്യണം, മനുഷ്യർക്ക് കടപ്പെട്ടത് മനുഷ്യർക്കും ചെയ്യണം. ഇതാ നീതി. ഇത് കുറഞ്ഞതൊന്നും നീതിയല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിലും, നമ്മുടെ ഇടപാടുകളിൽ വിശ്വസ്തത, പരമാർത്ഥത പാലിക്കാൻ തയ്യാറാകുക. നാം ഫുൾഫിൽ ചെയ്യേണ്ടത്, നാം ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കുക. പ്രിയമുള്ളവരെ, ഈ കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ ഉത്തരവാദിത്വം പുലർത്തുക എന്ന് പറയുന്നതാണ് എന്ത്? നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് ജയിക്കുന്ന ഒരുവന്റെ അനുഭവം അല്ലേ. അപ്പോൾ ഒരുവന് കടപ്പാടുകളൊന്നും വിശ്വസ്തത ഇല്ലെങ്കിൽ അവൻ ഏത് ധരിച്ചിട്ടില്ലെന്ന് അർത്ഥം. നീതി എന്ന കവചം ധരിച്ചിട്ടില്ല അവൻ, അങ്ങനെയുള്ളവനെ പിശാച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി അവൻ ജീവിതത്തിൽ തകർച്ചയിലേക്കും നിരാശയിലേക്കും ഇല്ലായ്മയിലേക്കും തന്നെ വീണുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും തയ്യാത്തവർ കണ്ടിട്ടുണ്ടോ? എപ്പോഴും അസംതൃപ്തിയുടെ വാക്കുകൾ പറയുന്നവർ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ അസംതൃപ്തി മാത്രം, ജീവിതത്തിൽ തൃപ്തിയില്ലാത്ത മനസ്സോടെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, എവിടാ പ്രശ്നമെന്നറിയാമോ? നീതി എന്ന കവചം ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ നിൽപ്പ് കണ്ടാൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച പോലെ നിൽക്കുന്നല്ലേ. പരാജയപ്പെട്ടവൻ, പരാജയപ്പെട്ടവനാ പ്രിയമുള്ളവരെ. എന്നാൽ അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നുണ്ടെന്നാ പറയുന്നത്, ഞാൻ തൃപ്തനായിരിക്കുന്നു, ഞാൻ തൃപ്തനായിരിക്കുന്നു. ഐ ഹാവ് ലേൺഡ് ദ സീക്രട്ട് ഓഫ് ബീയിങ് കണ്ടന്റ് ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തിയോടെ ജീവിക്കണതിന്റെ രഹസ്യം എനിക്ക് അറിയാം. നിരാത്രി നീതി എന്ന കവചം എത്ര പേർ ധരിച്ചിട്ടുണ്ട്? നീതി എന്ന കവചം ധരിച്ച ഒരു വ്യക്തി അവൻ എല്ലാ ഇടപാടുകളിലും വിശ്വസ്തനായിരിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, അതേ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, അതേ മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, സ്നേഹിതന്മാരുടെ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ എല്ലാം നിർവഹിപ്പാൻ അവൻ പ്രാപ്തനായിരിക്കും. തലകളെ വണക്കാം. ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഗൗരവമായിട്ടൊന്ന് ഏറ്റെടുക്കാം. സത്യമെന്ന അതേ സത്യം അരക്കി കെട്ടുവാൻ, നീതി എന്ന കവചം ധരിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുകയാണ്. ഇന്ന് രാത്രി നാം എങ്ങനെ നിൽക്കുന്നു നമ്മെ തന്നെ ശോധന ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ആയുധം ധരിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആയുധവർഗം നമ്മളില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പിശാചിനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതകൾ മാത്രമായിരിക്കും ഫലം. നമ്മുടെ ജീവിതത്തിൽ പരമാർത്ഥത ഇല്ലായ്മ മാത്രമായിരിക്കും ഫലം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയോടും പരമാർത്ഥതയോടും മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ ഇടപാടുകളിൽ വിശ്വസ്തത പാലിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിച്ച് അത് ഈ ആയുധങ്ങളൊക്കെ നേറ്റെടുപ്പാൻ കഴിയട്ടെ. പ്രൈസ് ദ ലോർഡ്. പടക്കോപ്പുകൾ അതെ കൂട്ടിവെച്ചിട്ടുണ്ട്, സംഭരണശാലയുണ്ട്. ദൈവസഭയിൽ ഒരുമിച്ച് കൂടുതൽ ദൈവമക്കളെ നമുക്ക് എടുത്തു ധരിക്കുവാനുള്ള ആയുധങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ വചനത്തിന് മുമ്പാകെ നാം ഇരിക്കുമ്പോൾ, ഈ ദൈവിക കൂട്ടായ്മയുടെ നടുവിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഓ നാം ആയുധവർഗങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ഇവർ നെടുവേറ്റി പോകുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ്, ഇതുവരെയും എനിക്കത് കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇന്ന് രാത്രി ഞാൻ അതിനായി സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിലെ ധാർമ്മിക സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഞാൻ പരാജിതനായി തീർന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ അതിനായി ഞാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അല്പസമയം നമുക്ക് ദൈവത്തോട് പറയാം, ഹല്ലേലൂയ. ഒരു പരാജിതനായി തീരുവാനല്ല, നിരാശ ജീവിക്കുവാനല്ല, തോറ്റോടുവാനല്ല, ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് ക്ഷീണിച്ചിരിക്കുവാനല്ല, തളർന്ന് അവശരായി പുറകോട്ട് പോകുവാനല്ല, മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് അതിനെ തോൽപ്പിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ, ഓ ഐ വോണ്ട് ടു ബിക്കം ആൻ ഓവർകമർ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും. എനിക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുവാൻ കഴിയും. ഇന്ന് രാത്രി നീ എന്റെ ദീപത്തെ കത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അന്ധകാരത്തെ പ്രകാശമാക്കണമേ. ഓ നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ജയാളികളായി തീരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെ ധരിപ്പാൻ നമുക്ക് കഴിയട്ടെ. അല്പസമയം നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ നിർമ്മല വ്യവസ്ഥകൾക്ക് അനുസരിച്ച് എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കും. ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടാത്ത മേഖലകളിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ഈ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയട്ടെ. എതിർത്ത് നിൽക്കുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞ് നമുക്കൊന്ന് എതിർത്ത് നിൽക്കാൻ കഴിയട്ടെ. ഗായോസിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ പലരും നമ്മെ കുറിച്ചും സാക്ഷ്യം പറയുവാനിടയാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. യേശു ക്രിസ്തു പീലാത്തോസിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ഞാൻ വന്നുമിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഈ ദിവസങ്ങൾ നമുക്ക് ചുവടുകളെ മുന്നോട്ട് വയ്ക്കാം. സത്യത്തിന്റെ ആത്മാവിനാൽ നാം എല്ലാവരും നിറയപ്പെടുവാനിടയാകട്ടെ. സാക്ഷാൽ സത്യം നമ്മെ സ്വതന്ത്രരാക്കട്ടെ. എല്ലാവിധമായ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധമായ നുഖങ്ങളിൽ നിന്നും നമ്മെ വരിഞ്ഞുകെട്ടുന്ന നമ്മീ കയറുകളിൽ നിന്ന് ദൈവജനം സ്വതന്ത്രരാകണമെങ്കിൽ സത്യവചനം നമ്മെ സ്വതന്ത്രരാക്കണം. ഈ ദിവസങ്ങളിൽ സത്യവചനത്തിന് സ്വാധീനത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയട്ടെ. ഈ സത്യവചനം നമുക്ക് ധ്യാനിക്കുന്ന അനുഭവം ഉണ്ടാകണം. ദിനംതോറും സത്യവചനം ധ്യാനിക്കുന്നവരായി എണ്ണം അവസാനിക്കുന്നതിന് മുമ്പ്, December 31 മുമ്പ് ഈ സത്യവചനം മുഴുവൻ നമ്മൾ വായിച്ചു തീർക്കുമെന്ന് ഹൃദയത്തിൽ നമ്മൾ തീരുമാനമെടുത്തവരാണെങ്കിൽ, രാത്രി നമ്മൾ എത്രത്തോളമായിട്ടുണ്ട്, എവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെയും സത്യവചനം നമ്മുടെ കരങ്ങളിൽ വാളായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ഈ സത്യവചനത്തിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. നമുക്കെതിരെ വരുന്ന പരീക്ഷകളെ ജയിക്കുവാൻ സത്യവചനം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി വചനം നമ്മുടെ അധരങ്ങളിൽ സ്ഥാനമുണ്ടാകട്ടെ. ഹൃദയത്തിൽ സത്യവചനത്തിന് സ്ഥാനമുണ്ടാകട്ടെ. മറ്റെല്ലാ ലോകത്തിന്റെ ഫിലോസഫികളെ നമുക്ക് മാറ്റിവെക്കാം. തത്വജ്ഞാനം കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. ദൈവത്തിന്റെ സത്യവചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറങ്ങി നിൽക്കേണ്ടതിന് അല്പസമയം നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പലതരത്തിൽപ്പെട്ട പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരും. എന്നാൽ സത്യവചനത്താൽ ഞാനതിനെ ജയിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയണമെങ്കിൽ വചനത്തിൽ, ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകണം. ഇന്ന് രാത്രി വചനത്താൽ നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. സത്യവചനത്താൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ അല്പസമയം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കേട്ട വചനം ഒഴുകിപ്പോകാനിടയാകരുത്, ഒഴുകിപ്പോകാതെ ഹൃദയത്തിൽ വസിക്കട്ടെ. ഇന്ന് രാത്രി വചനം ധ്യാനിപ്പാൻ നമുക്ക് സമയം വേർതിരിക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ സത്യവചനം നമ്മെ കാക്കട്ടെ. ഈ സത്യവചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഈ സത്യവചനം നമ്മെ ശക്തീകരിക്കട്ടെ. സത്യവചനത്താൽ നിയോഗങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ചില പുത്തൻ നിയോഗങ്ങൾ ഈ സത്യവചനത്തിൽ കൂടെ ഏറ്റെടുത്ത് മുന്നേറുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അല്പസമയം നമുക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ വി ഗിവ് യു ഗ്ലോറി ലോർഡ്. പ്രൈസ് യുവർ ഹോളി നെയിം, പ്രൈസ് യുവർ ഹോളി നെയിം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഭ്രഷ്ടന്റെ ആത്മാവിനെ അല്ല, വ്യാജാത്മാക്കളെ അധീനരായിട്ട് പോകുവാനല്ല, വ്യാജാത്മാക്കൾക്ക് കീഴ്പ്പെടുവാനല്ല, സത്യവചനത്താൽ ഈ ദിവസങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവജനം മുന്നോട്ട് പോകട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ദൈവജനം സ്വതന്ത്രരാകട്ടെ.
അവരുമേൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും ഇന്ന് രാത്രി ജയമെടുക്കുവാൻ സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരട്ടെ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, സത്യാത്മാവേ പാപത്തെ കുറിച്ച് ബോധം വരുത്തണേ, സത്യാത്മാവേ നീതിയെ കുറിച്ച് വരുത്തണമേ, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തണമേ. ആ സത്യാത്മാവ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ രാത്രി വസിക്കട്ടെ.